പിന്നെ ഈ പറയണ്ടോ? ഇല്ല. പിന്നെ ഈ വിഷവൈദ്യ വിഷബാധ വന്ന് മരുന്ന് സേവിക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഇതിന് പൂർണ്ണമായും മുക്തമാവാറുണ്ടോ ഈ വിഷം വിഷം തീണ്ടിയവരിന്ന്?
വളരെയധികം ഉണ്ട്.
വളരെയധികം ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഈ കേരള ആയുർവേദ ഫാർമസി അയ്യന്തോളില് തുടങ്ങിയ സമയത്ത് മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടായിരുന്നോ അയ്യന്തോളില്?
അയ്യന്തോളിൽ മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് മെഡിക്കൽ ഷോപ്പിന്റെ വരവ് വന്നത് അയ്യന്തോളില്?
പിന്നീട് ഒരുപാട് കഴിഞ്ഞിട്ടാണ്.
ഇല്ല, കുഴപ്പമില്ല, ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ആ സമയത്ത് അയ്യന്തോൾ പ്രദേശത്ത് അയ്യന്തോൾ പ്രദേശത്ത് പറയുന്നത് ആ സമയത്ത് ആശുപത്രികൾ ഉണ്ടായിരുന്നോ?
ആശുപത്രി ഇല്ല,
ആശുപത്രി ഉണ്ടായിരുന്നില്ല.
എന്തെങ്കിലും ഗവൺമെന്റ് സൗജന്യമായിട്ടുള്ള മരുന്നുകളോ ഡോക്ടറെ കാണണമെങ്കിൽ സത്രത്തില് പോകണം.
സത്രം പറഞ്ഞ
തിരുവാമ്പാടി അമ്പലത്തിന്റെ അവിടെ.
തിരുവമ്പാടി അമ്പലത്തിന്റെ
ഇപ്പോഴത്തെ ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ,
സർക്കാരിൻ്റെ ആയുർവേദ ആശുപത്രി.
അതെ, അവിടെ പോകണം.
ആണല്ലേ, അവിടെയായിരുന്നു പോവേണ്ടത്, ഇവിടെ ഇല്ലെങ്കിൽ. ഓക്കെ ഓക്കെ, അങ്ങനെ ആയിരുന്നു അല്ലേ. അപ്പൊ പിന്നീടാണ് ഈ ഇതിന്റെ മെഡിക്കൽ ഷോപ്പുകൾ അതുപോലെ തന്നെ മറ്റു ആശുപത്രികൾ അടുത്തുള്ളതൊക്കെ വരവ്. അപ്പൊ അതിനു മുന്നേ കേരള ആയുർവേദ ഫാർമസി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൊ ഈ ജനങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു സ്ഥാപനത്തെ?
വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ജനങ്ങളുടെ സേവനത്തിന് സപ്പോർട്ട് കൊണ്ടാണ് അവിടെ വീണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. സൊസൈറ്റിക്കാർ പെട്ടെന്ന് സ്ഥലം ആവശ്യപ്പെട്ടു. അപ്പം നോക്കുമ്പോൾ വേറൊരു സ്ഥലം കയ്യോടെ കൊടുത്തു. ഒരു പച്ചക്കറി കടയുണ്ടായിരുന്നു കോബിയിൽ വീട്ടുകാർ, അവർ അവരുടെ കടയുണ്ടായിരുന്നു രണ്ടാക്കി ഒരു ഭാഗം അങ്ങോട്ട് വാടകയ്ക്ക് കൊടുത്തു.
അതായത് അകമഴിഞ്ഞ പ്രോത്സാഹനം ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ വേണ്ടിട്ട്. അപ്പൊ ഈ സ്ഥാപനത്തിന്
മുന്നോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യന്തോളിന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടി,
അയ്യന്തോളിന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടി
അവരുടെ പ്രത്യേക കുറെ ആൾക്കാരുടെ സേവനം തന്നെ ഉണ്ടായിരുന്നു. ഓരോന്ന് തൃശ്ശൂര് സ്ഥലം എടുത്തതാണ്.
ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കേരള ആയുർവേദ ഫാർമസി തുടങ്ങുന്ന സമയത്ത് എത്ര ജോലിക്കാരുണ്ടായിരുന്നു താങ്കളെ ഉൾപ്പെട്ട് നോക്കുമ്പോൾ? താങ്കളെ ഉൾപ്പെടുത്തിയിട്ട്
കടയിൽ ഞാൻ മാത്രം,
താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ?
പിന്നെ അവിടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, പച്ച പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ച് കൊണ്ടു കൊടുക്കാനും അത് ഇടിക്കാനും പിടിക്കാൻ അരയ്ക്കാനും ഒക്കെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ അപ്പപ്പോൾ സമയം പോലെ കൂലിക്ക് ആടെ വിളിക്കും. സ്ഥിരമായിട്ട് നമ്മുടെ അമ്മ മാത്രമേ.
ഓ, അപ്പോൾ താങ്കളുടെ അമ്മയായിരുന്നു ഇതിന്, അതായത് മുത്തശ്ശിയായിരുന്നു ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ മറ്റേ ഇപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു നമ്പ്യാർ സാറിൻ്റെ വീട്ടിലെ മരുന്നുകളൊക്കെ ഇപ്പോൾ വൈദ്യശാലയ്ക്ക് വേണ്ട മരുന്നൊക്കെ അവിടെ തന്നെ പലതും ഒരു 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 ശതമാനത്തോളം മുക്കാൽ ശതമാനത്തോളം മരുന്നുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഈ മരുന്നുകൾ ഈ പച്ചമരുന്നുകളൊക്കെ മരുന്നാക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ വരുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ഇതിനു വേണ്ടിയിട്ട് മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്?
ഇല്ല ഇല്ല, അത് അവരുടെ മരുന്നോട്ടത്തിൽ തന്നെയാണ് ഉണ്ടാക്കുള്ളൂ.
ആണല്ലേ, അപ്പം അവിടുത്തുകാർ തന്നെയാണ് ഇതിനൊക്കെ ഉണ്ടാവുക,
എണ്ണ കാച്ചാനോ ലേഹ്യങ്ങൾ ഉണ്ടാക്കാനോ ഇതിനൊക്കെ അങ്ങോട്ടും എൻ്റെ അമ്മയും. പിന്നെ അപ്പുറത്തെ കൂല സമയത്തിനനുസരിച്ച് കൂലിക്ക് വിളിക്കുന്നവരും
തൊഴിലാളികളുണ്ടാവും. അപ്പൊ ഈ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളവരാണോ അതോ പുറത്തുനിന്ന് കൊണ്ടുവന്നവരാണോ?
അവിടെ ഈ ബയ്യന്തോളിലാണ് വീടിന്റെ അടുത്തുള്ള ആൾക്കാർ, നമ്മുടെ സമുദായത്തിൽ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരെ വിളിച്ച് ചോദിക്കും.
ഈ മരുന്നൊക്കെ ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊക്കെ എവിടെ നിന്നായിരുന്നു? നമ്പ്യാർ സാറിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അതോ?
കുറേയൊക്കെ അവിടെ ഉണ്ടാവും, ബാക്കിയുള്ളത് കാശ് കൊടുത്ത് തന്നെ മേടിക്കും. അതിപ്പോൾ അങ്ങാടിയിൽ പറഞ്ഞ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഇന്ന ദിവസത്തെ റവിലോ അമർവോ അതേമാതിരി കുറുംതൊട്ടിയോ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ തന്നെ കിട്ടുള്ളൂ.
അപ്പോൾ ഈ അല്ലെങ്കിൽ ഈ മറ്റേ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാലോ ആയുർവേദ സ്ഥാപനങ്ങൾ മരുന്നുണ്ടാക്കണത് അറിയാലോ, എന്ത് നമ്മുടെ മെഷീനുകൾ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അന്ന് ഈ മെഷീൻ്റെ വരവുണ്ടായിരുന്നോ?
അന്ന് മെഷീനില്ല, അന്നൊക്കെ കൈകൊണ്ടുള്ള അരക്കല് ഇടിക്കല് പൊടിക്കലൊക്കെ കൈപ്പണി തന്നെ വേണം.
ആണല്ലേ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും
എന്താണ്? സാധാരണ നമ്മുടെ വീട്ടിലെ വലിക്കാം ഈ വക തന്നെ.
ആണല്ലേ.
അരക്കാനും ഇടിക്കാനും കൊടുക്കാം.
ആണല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ.
ഇന്നിപ്പോ എല്ലാറ്റിനും സാമഗ്രി യന്ത്രങ്ങളായി, വരയ്ക്കാനുണ്ട്, ഇടിക്കാനുണ്ട്, പൊടിക്കാനുണ്ട്. ഈ വക സാധനങ്ങളൊക്കെ അവിടെ
ഇപ്പോഴും
ഇപ്പോഴും ഉണ്ട്. വിളിച്ചു പോയിച്ചാൽ അതൊന്നും കൊടുത്തോട്ടൊന്നും ഇല്ല, ഇവിടെ വീട്ടില് സൂക്ഷിക്കണം.
ഈ കേരള ആയുർവേദ ഫാർമസിയിലത്തെ നമ്പ്യാർ സാർ, നമ്മുടെ അതിൻ്റെ സ്ഥാപകനായ നമ്പ്യാർ സാർ, നമ്പ്യാർ സാറ് മറ്റ് ഏതെങ്കിലും ഈ ആയുർവേദത്തോട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളുമായി സംവാദനം നടത്തിയിരുന്നത്? അല്ലെങ്കിൽ അത് ഈ ആയുർവേദ മേഖലയിൽ ബന്ധപ്പെട്ട വ്യക്തികളിൽ അല്ലെങ്കിൽ അവർക്ക് നമ്പ്യാർ സാർ എങ്ങനെയായിരുന്നു ഈ ഉപകാരപ്പെട്ടിരുന്നത്?
പല കാര്യങ്ങളും തമ്മിൽ തമ്മിലുള്ള ആലോചിക്കാറുണ്ട്. അന്നത്തെ കാലത്ത് ഡോക്ടർ രാമനാഥൻ എന്ന സീതാറാം ഫാർമസിയുടെ മാനേജര്, അതേമാതിരി മട്ടി ലോനപ്പൻ, ഇവരൊക്കെ പഴയ ആയുർവേദത്തിൻ്റെ ആൾക്കാരാണ്. ഇവരൊക്കെയായിട്ട് വളരെ അടുപ്പത്തിൽ പെരുമാറിയെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചോദിക്കലും മനസ്സിലാക്കലും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അവർ തമ്മിൽ തമ്മിൽ. അപ്പോൾ സത്രത്തിൽ തന്നെ അതെന്തെങ്കിലും മരുന്നുകൾ പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇവർ അതെ ആലോചിച്ച് ഇന്നു വേണമെന്നും പറഞ്ഞ് തീരുമാനിക്കാറ്. ആയുർവേദ സത്രത്തിലും ഒരവിടുത്തെ പുറമെന്നുള്ള കമ്മിറ്റിയിലൊക്കെ ഇരുന്നുണ്ട്. അന്നത്തെ പ്രധാനപ്പെട്ട എന്തെങ്കിലും പെട്ടതാണ് ഈ രാമനാഥൻ, ഇമ്മട്ടി ലോനപ്പൻ, പിന്നെ ഒരു ഗോപാല മൈദര്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെയൊക്കെ മറന്നും പോയി ഇപ്പം അവര്.
ഈ കേരള ആയുർവേദ ഫാർമസിയിൽ താങ്കൾ പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് മരുന്നുകളൊക്കെ സ്വന്തമായി ഉണ്ടാക്കി, അത് എന്താ പറയുക, നല്ലൊരു വിലയ്ക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അനുയോജ്യമായ ഒരു വിലയ്ക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. താങ്കൾ ഈ സ്ഥാപനത്തിൽ നിർത്തുന്ന അല്ലെങ്കിൽ താങ്കളെ സേവനം നിർത്തുന്ന അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് മറ്റേ അസ്വജീവി ഗ്രഹഭരണത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവരുടെ ഈ മരുന്നിൻ്റെ ഒക്കെ, അപ്പോഴും ഈ മരുന്ന് നിർമ്മാണം ഉണ്ടായിരുന്നോ അതോ പുറത്ത് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആശ്രയിച്ചിരുന്നോ?
എപ്പോ ഞാൻ ഇപ്പോൾ വേണ്ടാന്ന് വെച്ച് പോരുന്നു.
ആ വേണ്ട വെച്ച് പോകുന്ന സമയത്ത്,
അതായത് വൈദ്യര് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മരുന്നുണ്ടാക്കലേ, ഞാൻ പോരുന്നതിന് മുമ്പ് വൈദ്യര് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മരുന്നുണ്ടാക്കല് കുറവായി. അപ്പോൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണ മരുന്ന് കൊടുക്കാൻ നമുക്ക് ഇല്ലാണ്ടായി. അപ്പോൾ സീതാറാം ഫാർമസി പ്രത്യേകിച്ച് പിന്നെ ഓരോ പല കടക്കാരുടെയും
നാഗാർജുന
അങ്ങനെ പലരുടെയും എടുക്കാറുണ്ട്.
ഈ ത്വക്ക് രോഗങ്ങൾക്കൊക്കെ കൂടുതലും ആയുർവേദത്തിന് നല്ല നല്ല മരുന്നുണ്ട് പറഞ്ഞുണ്ട്, ശരിയാണോ?
മരുന്നുണ്ട്, മരുന്നില്ലാം അത് കണ്ടറിഞ്ഞ് ശരിക്കും രോഗം മനസ്സിലാക്കിട്ട് ചികിത്സിക്കാൻ പറ്റാത്ത കൊണ്ടാണ് രോഗം മാറാത്തത്. ആയുർവേദത്തിൽ തൊക്ക രോഗത്തിന് ധാരാളം മരുന്നാണ്.
ചിലത് താങ്കളുടെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടെങ്കില്?
പലതുണ്ട്, ഇപ്പൊ വലിയ ഓർമ്മയില്ല കൂടുതൽ ശരിക്കും പറഞ്ഞ. വയസ് 10-15 കഴിഞ്ഞ്.
ഈ മറ്റേ ലേപനങ്ങളുണ്ടെന്നെങ്കിൽ ലേപനങ്ങള്?
ലേപനം കുഴമ്പുകള്, തൈലങ്ങള്.
കുഴമ്പുകള് തൈലങ്ങളുണ്ടോ?
ധാരാളം അവിടെ കാച്ചാറുണ്ട്. തന്നോന്തരം, സഹജനാദി, പട്ടഞ്ചുക്കാദി, പ്രപഞ്ചകം എന്നൊക്കെ പറഞ്ഞ് ധാരാളം കുഴമ്പുകള് ഉണ്ടാക്കും.
ഈ കഷായങ്ങളിൽ കൂടുതലും ചെലവായി പോകുന്നത് ഏത് കഷായമാണ്?
അത് തന്നോന്തരം കഷായം, മഹാരാസനാദി, പാദസംബന്ധമായിട്ടുള്ളതിനാണ് രാസനാദി കഷായം. പിന്നെ ചുമ ശ്വാസം മുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ശ്വാസാനന്ദം എന്നന്തരം യോഗാനെ പറ്റിയതാണ്.
ഈ നമ്മൾക്ക് രാസനാദി പൊടി പറഞ്ഞ് നമുക്ക് തരാറില്ലേ, അതെന്താണ് ആക്ച്വലി, എന്താണ് ആ പൊടിയുടെ ഇതെന്താണ് കണ്ടന്റ് താങ്കൾക്ക് അറിയാനെ കുറിച്ച്? രാസനാദി പൊടി
പറഞ്ഞ ഓർമ്മയില്ല, മരുന്ന് ഉണ്ടാക്കുന്നിടത്ത് നമ്മുടെ ഇല്ല, നമ്മുടെ അങ്ങാടി നിന്ന് മരുന്ന് മേടിക്കുക അവിടെ കൊണ്ടുകൊടുക്കുക, അത് പാകം ചെയ്യുമ്പോൾ അതിൻ്റെ ശരിപ്പെടുത്തുന്ന അവിടുത്തെ ആൾക്കാരാണ്.
ആണല്ലേ. ഈ അയ്യന്തോളില് ജനങ്ങള് ഈ ഒരു സ്ഥാപനത്തെ കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്പിയാർ സാർ ഇതുപോലെ തന്നെ എല്ലാവർക്കും നല്ല നല്ല സേവനമാണ് അനുഷ്ഠിച്ചത്. അപ്പോൾ ഈ സേവനങ്ങളല്ലാണ്ട് മറ്റ് ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ നമ്പ്യാർ സാർ ഏർപ്പെട്ടിരുന്നോ? അതായത് സഹായങ്ങൾ എന്തെങ്കിലും അങ്ങനെ
പലതും ചെയ്തു കൊടുക്കാറുണ്ട്.
ആണല്ലേ. അത് എന്ത്, ഇത് എന്താ പറയാ, സൗജന്യ ചികിത്സകൾ കൊടുക്കാറുണ്ടോ?
സൗജന്യ ചികിത്സകളും കൊടുക്കാറുണ്ട്. പൈസയായിട്ടും കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരാളെ മരുന്ന് മേടിക്കാൻ വന്നാൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് മടക്കി വിടാറില്ല, നോക്കി കഴിഞ്ഞിട്ട് മരുന്ന് ആള് ഇപ്പൊ വരാന്ന് പറഞ്ഞ് മടങ്ങുന്ന കാണുമ്പോ നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള വിഷമാവും. അപ്പൊ ഞങ്ങൾ വിളിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലെ സാമ്പത്തികം ഇത്രയേ ഉള്ളൂ, അതിനകത്ത് പിന്നെയാവാന്ന്
വെച്ചാൽ
അത്യാവശ്യമുള്ളണെങ്കി അപ്പൊ മരുന്ന് കൊടുത്തു വിടും, ധാരാളം ചെയ്യണതാണ്.
ഈ ആയുർവേദ മരുന്നുകളല്ലാണ്ട് വേറെ വല്ല മരുന്നുകൾ അവിടെ കൊടുത്തിരുന്നോ?
പിന്നെ ഒരു ഹോമിയോ പ്രാക്ടീസ് ചെയ്തിരുന്നു.
ആണല്ലേ. ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ എന്താണ് നമ്മൾ മരുന്ന് കൊടുക്കാറുള്ളത് അങ്ങനെ വന്നാല്? അല്ല അങ്ങനല്ല, അങ്ങനല്ല, വൈദ്യനാണ് കൊടുക്കുക. പക്ഷെ നമ്മളിലെ എങ്ങനെയെങ്കിലും ഇത് വന്നാലിപ്പോ എന്താ പറയാ, വൈദ്യൻ ഇപ്പൊ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കൊടുക്കാറുള്ള മരുന്ന് അതെന്താ ചോദിച്ചത്? എത്ര ഉള്ളു?
രാത്രി അരിഷ്ടം,
ലിംഗരാജാസുഖം,
പലതും കൊടുക്കും.
ഈ ഈ
ഹോമിയോ മരുന്നാണ് കഴിച്ചു കൂടുതൽ ഉപയോഗിക്കുന്നത്.
ഈ ധന്വന്തരൻ ഗുളികയുടെ എന്താണ് ഇത്രയും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിന്റെ ഗുണം
ധന്വന്തരൻ ഗുളിക ചുമ ശ്വാസം മുട്ട് ഇതിനൊക്കെ ഉള്ളതാണ്, പ്രത്യേകിച്ച് വായു സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഗർഭിണികളായിട്ടുള്ളവർക്കും സുഖപ്രസവത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
ഈ കുരു അങ്ങനത്തെ ഒക്കെ നമ്മൾ എന്താ എന്താ കൊടുക്കുക? ഇപ്പൊ വളങ്കടി അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ വരുമ്പോ
പിന്നെ ജാത്യാധികൃതം, ജാത്യാധികൈലം, ഇതൊക്കെ ത്വക്ക് രോഗങ്ങൾക്കും ഇത് തട്ടാനുള്ളതാണ്.
അതേപോലെ തന്നെ ഈ എങ്ങനെ എങ്ങനെയായിരുന്നു ഇദ്ദേഹം, ഈ നമ്മുടെ നമ്പ്യാർ സാർ എങ്ങനെയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു എന്താ പറയുക ജോലി ഏറ്റെടുത്ത് ഇനി മുതൽ നീ വേണം എൻ്റെ ഈ ഒരു സ്ഥാപനം തുടങ്ങുക എന്നൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് വന്നത്?
അത് അങ്ങോട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പം മുതലേ തുടങ്ങി. അത് എങ്ങനെയാണ് തുടങ്ങിയെന്ന് ഉദ്ദേശിച്ചാൽ ഒരു ഇത് തന്നെ വിഷം തീരിയിട്ട് വരികയാണ്, വിഷം തീണ്ടി വരുന്ന അച്ഛനെ ഇരുന്ന് ചികിത്സിച്ചിട്ട് അച്ഛനെ വയ്യാന്നൊരു തോന്നല് അവർക്ക് തോന്നി. അപ്പോ അച്ഛൻ്റെ മുഖഭാവവും ലക്ഷണവും നോക്കെ കൂടി കണ്ടപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു എന്താ ശരിയാവണില്ല, ഞാൻ സഹായിക്കണോന്ന് ചോദിച്ചു. എന്നാ നീ വായവൊന്നും പറഞ്ഞേ, മോന് വിട്ടു കൊടുക്കണ, എന്താ അച്ഛാ ചെയ്യാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അതെല്ലാം ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് മാത്രമല്ല ആ കേസ് സക്സസ്സാകും ചെയ്തു. അപ്പൊ പറഞ്ഞു ഇനിയുള്ള കേസ് ഇനി നാളെ തൊട്ട് നീ കൈകാര്യം ചെയ്യ, ശങ്കയുണ്ടെങ്കിൽ ചോദിക്ക, അങ്ങനെയാണ് അങ്ങോട്ട് വെയിറ്റെടുത്തത്. അതിനുശേഷം പിന്നെ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല.
താങ്കൾ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും യൂണിയൻ അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ ആയുർവേദ കടകൾ ജോലി ചെയ്യുന്ന ആൾക്കാരെ യൂണിയൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
പുറമേ ഉണ്ട്, പക്ഷെ ഞാൻ യൂണിയനിലൊന്നും പെട്ടിട്ടില്ല.
പെട്ടിട്ടില്ല അല്ലേ? എന്താണ് അതിന്റെ കാരണം? എന്താണ് എന്തെങ്കിലും റീസൺ, സാധാ കാരണം കൊണ്ടാണോ അതോ വേറെ വല്ലതും?
വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ അങ്ങനെ ഒരു തൊഴിലാളി മുതലാളി എന്നുണ്ടായിരുന്നില്ല അവിടെ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ സ്ഥാപനം എന്നൊക്കെ നിലക്കാണ് അവിടെ വർക്ക് ചെയ്തത്.
പിന്നെ ഈ യൂണിയനിൽ ചേരാൻ ഇത്ര ആൾക്കാരുടെ എണ്ണം ഒക്കെ വേണ്ടി വന്നു, അങ്ങനെ അങ്ങനെ വല്ലതും ഉണ്ടോ?
പിന്നെ യൂണിയൻ ഒടുവായപ്പോ ESI ഇതൊക്കെ വേണമെന്ന് വരികയില്ല വേണമെന്ന് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയസ്സായി. അപ്പൊ പിന്നീട് രണ്ടുപേരും കൂടി അവിടെ ജോലിക്കുണ്ടായിരുന്നു, അവരെ ചേർത്തി കൊടുത്തു.
അല്ല, ഒരു സ്ഥാപനത്തിൽ മൂന്ന് പേര് വേണമെന്നല്ലേ ഈ യൂണിയൻ?
മൂന്ന് പേര് വേണം.
താങ്കൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു?
ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു ഓടി എടുക്കാൻ. പിന്നീട് ഒടുവായപ്പോഴാണ് യൂണിയൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാണെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ സമയം വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ പിന്നെ അവർ കിട്ടില്ല.
താങ്കൾ ആ സ്ഥാപനത്തിൽ കയറുന്ന സമയത്ത്, ഇപ്പൊ താങ്കൾ സ്ഥാപനത്തിൽ ഇറങ്ങുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ? അത് എന്തൊക്കെയായിരുന്നു, ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് ഇപ്പോൾ തുടങ്ങിയ സമയത്തുള്ള കേരള ആയുർവേദ ഫാർമസിയും പിന്നെ താങ്കൾ ആ സേവനം നിർത്തുന്ന സമയത്തുള്ള ആ ഫാർമസിയും തമ്മില്?
വളരെയധികം തുടങ്ങുന്ന സമയത്ത് വെറുതെ കുറച്ച് കൂടി മരുന്നുകളെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെ രോഗിയും രോഗികൾ വരുന്നതിനനുസരിച്ച് സ്ഥാപനം വളർത്തും. അപ്പോൾ കിട്ടുന്ന കാശിൻ്റെ ഒരു വിഹിതം സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കി തുടങ്ങി അങ്ങനെ സ്ഥാപനം വളർത്തും.
അതായത് താങ്കൾ ഇറങ്ങുന്ന സമയത്ത് സ്ഥാപനം ഒരു ഒരു അയ്യന്തോളിൽ തന്നെ ഒരു
അറിയപ്പെടുന്ന
അതേപോലെ തന്നെ ഒരു സുപ്രധാനമായ സ്ഥാപനമായി മാറി. സ്വന്തം സ്ഥലമായി അവിടെ ഇരുനില കെട്ടിടം അല്ലെ? ഇപ്പൊ അവിടെ ഇരുനില കെട്ടിടം അല്ലേ? അപ്പോ ഞാൻ അതിന്റെ രണ്ടാമത് നിലയിപ്പോ എന്താ എങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്? രണ്ട് നില കെട്ടിടണ്ടല്ലോ, അതിന്റെ ആ ഒരു ബേസ്മെന്റിലാണ് ഈ ഫാർമസിയുടെ പ്രവർത്തനം. മുകളിൽ എന്താണ് ചെയ്യാറുള്ളത് ഇപ്പോ?
കൂടുതലും
സ്റ്റോക്ക് ചെയ്യലായിരുന്നു അല്ലേ? അത് ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഈ നമ്പിയാർ സാറിന്റെ കുടുംബത്തിൽ ഇപ്പോഴും ഈ ഒരു ആയുർവേദത്തിന്റെ ഒരു പാരമ്പര്യം നിന്ന് പോകുന്നുണ്ടോ? അപ്പൊ
സർട്ടിഫിക്കറ്റോ മറ്റുള്ളോ ഒന്നുമില്ല. മകനുണ്ട്, മകനെ കുറേശൊക്കെ അറിയാം. അങ്ങനെ ചികിത്സ നടക്കണില്ല. അപ്പൊ കടയില് വേറെ ആയുർവേദം അറിയുന്ന ഒരാളെ ശമ്പളത്തിന്
വെച്ചിട്ടുണ്ട്. അതായത് വേറൊരു ഡോക്ടർ വന്നാണ്, ആയുർവേദ ഡോക്ടർ വന്നാണ് ചികിത്സ നടത്തുന്നത്.
ചികിത്സ നടത്താണ് ഇപ്പോ മാനുഫാക്ചറിങ് സെക്ഷനും വർക്ക് ചെയ്യുന്നില്ല.
അതായത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മാറി, സ്ഥാപനത്തിന്റെ ഉയർച്ചയുണ്ട്, അതേപോലെ തന്നെ മറ്റു രീതികളിൽ മാറ്റങ്ങളും വന്നിട്ടുണ്ട്, അതായത് മരുന്ന് നിർമ്മാണത്തിലും ഒക്കെ. അപ്പൊ ഈ മരുന്ന് നിർമ്മാണത്തിന്റെ സമയം എപ്പോഴാണ്? താങ്കളുടെ മാതാവ് ഇതിന് പോയിരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ മരുന്ന് നിർമ്മാണത്തിനൊക്കെ സമയം എപ്പോഴാണ് ഇതിന് ചെയ്യാനൊക്കെ?
ഓരോ സൗകര്യം പോലെ അല്ലേ?
ആണല്ലേ. അപ്പൊ ഉദ്ദേശം എത്ര എത്ര ജോലിക്കാരുണ്ടാവും അവിടെ ഈ മരുന്ന് നിർമ്മാണത്തിന് വേണ്ടിട്ട്?
അവിടെ എല്ലാ ദിവസവും ഒരുപോലെ മരുന്നുണ്ട് പണി. സ്ഥിരമായിട്ടുണ്ടാവും, ചില ദിവസം രണ്ടു പേരുണ്ടാവും, ചില ദിവസം ആരും വേണ്ടാത്ത ദിവസം ഉണ്ടാവും. പുറമെന്ന് മിക്കവാറ് ദിവസം രണ്ടോ മൂന്നോ പേരുണ്ടാവും.
രണ്ടോ മൂന്നോ പേരുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മറ്റേ വലിയ ജോലികൾ വേണ്ടി വരുമ്പോ, കൊറേ ജോലി വേണ്ടി വരുമ്പോ എത്ര പേരുണ്ടാവും? ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴാണ് വരാറുള്ളത്? മൂന്നോ നാലോ പേരല്ലേ, അതിലും കൂടാറില്ല.
അത് ഈ കുറുന്തൊട്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട്, അത് ഇടിക്കുക, കൊണ്ടുവന്ന് പിന്നെ കൊപ്പ ഉണക്ക ഇടിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. അന്നൊക്കെ പിന്നെ മുഴുവൻ കയ്പ് തന്നെയുള്ളവരുടെ വിളിക്കുക അപ്പോഴാണ്, അപ്പോഴാണ് ഈ ആൾക്കാരുടെ ആവശ്യം വന്നത്. ഇപ്പോ അതില്ല, ഇപ്പൊ എല്ലാം മെഷീനറിയല്ലേ.
ഈ എന്തെങ്കിലും ഇപ്പോ മറ്റേ നിർമ്മാണ സമയത്ത് എന്തെങ്കിലും ഇപ്പൊ നിർമ്മാണം തുടങ്ങുമ്പോൾ അപ്പഴേ എന്തെങ്കിലും ചടങ്ങ് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ സാധാരണ നമ്മളൊരു തടങ്ങ് തുടങ്ങുമ്പോക്കെ എന്തെങ്കിലും അങ്ങനെ
ഇപ്പൊ എല്ലാ ദിവസം വെളിച്ചാൽ വേണ്ടി കഴിഞ്ഞാൽ അവരവര് പ്രാർത്ഥിക്കുന്നതാണല്ലോ പണി തുടങ്ങുന്നതിന് മുമ്പ്.
അല്ല
തന്നെ ചെയ്യണോ?
അല്ല അല്ല, താങ്കൾ ഇപ്പൊ കട തുറക്കുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് വിളക്ക് വെച്ചിട്ട്?
വിളക്ക് വെച്ചും പ്രാർത്ഥിക്കും. വെളിച്ചാമ്പും വീട്ടിലായാലും അത് അവിടെ സ്റ്റോർ റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്റ്റോർ തുറക്കുള്ളൂ.
താങ്കൾക്ക് ഈ സ്ഥാപനത്തിന്റെ ഈ ഒരു പോക്ക് ഇപ്പൊ തുടങ്ങുന്ന സമയത്ത് താങ്കളുണ്ട്, നിർത്തുന്ന സമയം വരെ എന്തെങ്കിലും തടസ്സങ്ങൾ എന്തെങ്കിലും വന്നിരുന്നോ? എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നിരുന്നോ?
ഇല്ല, എനിക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല.
അല്ല, അല്ലെങ്കിൽ സ്ഥാപനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ?
ഒന്നുമില്ല.
ഇല്ല അല്ലേ,
നിങ്ങള് എല്ലാ കാര്യങ്ങളും മംഗളങ്ങളും ആലോചിച്ച് ചെയ്യാറുള്ളൂ.
ആണല്ലേ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവസാനമായി ചോദിക്കുകയാണ്, ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനെ കുറിച്ച്, കേരള ആയുർവേദ ഫാർമസീനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തില് ഈ എന്താ കേരള ആയുർവേദ ഫാർമസി എത്രത്തോളം അയ്യന്തോളിന്റെ ആ ഒരു ഇപ്പോൾ മെഡിസിൻ അല്ലെങ്കിൽ ഇത് പറയാ നമുക്ക് എന്താ പറയാ ഒരു അയ്യന്തോളിലെ ആൾക്കാർക്ക് എത്രത്തോളം ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം അതിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സ്ഥാപനം?
അവരെ വളരെയധികം പേർക്ക് അത് സ്ഥിരമായിട്ട് അവിടുത്തെ എണ്ണ വേണം കുഴമ്പ് വേണം എന്നുള്ള ആൾക്കാരായിരുന്നു. ചിലപ്പോൾ യാദൃശ്യമായി നമ്മുടെ ഇതില്ലാണ്ട് വേറെ ഒരുത്തി നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ പറയും, നോക്കിയിട്ട് പറയും, ഇത് ഇവിടെ ഉണ്ടാക്കിയതല്ലല്ലോ. ആൾക്കാർക്ക് അത്രയും വിശ്വാസമായിരുന്നു,
വിശ്വാസമായിരുന്നു കേരള ആയുർവേദ ഫാർമസീനെ. ഇത്ര നേരം സംഭവിച്ചതിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇത്രയും നമുക്ക് ഈ ക്രൈസ്റ്റോറിലെ ആർക്കൈവ്സിന് വേണ്ടി ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ച് അതേപോലെ തന്നെ കുറേ വിലപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി പറയുന്നു.